പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥന ഉളർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പന്നിനീർച്ചെടി പോലെ മുട്ടിടുവീൻ. കുന്തിരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോടും നന്ദി പറയുകയും ചെയ്യുവീൻ. നിങ്ങളിങ്ങനെ പറയണം: എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമികാവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലെ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോട് ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ, യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൽ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൽ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാന തൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. പിശാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശി അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിനെ യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സദുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപിയുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപിയുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യം നിന്നയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപിയുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവീൻ. നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിതം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നവൻ നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവരുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക, പങ്കാളിയും സഹയാത്രിയനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതെന്ന് അനേകർ ഉള്ളിടത്തെ സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതെന്ന്, എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം, ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം, അച്ഛനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെ കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിനെ അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യ അപമാനിതനും ആക്കും. സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും ഇരുത്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയുടെ ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവരണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിനും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം! അവകാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്! അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്നും മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിപ്പാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ട ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് ഉജ്ജ്വല രശ്മി ഉൾക്കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാല വേദാസ്ഥാന നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയും ചെയ്യുന്നു. അത്യുന്നതിന്റെ കരങ്ങളാണ് അത് കൊല്ലിച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നോ പറിക്കുമോ
പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ബലിതര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോശോദരാശ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ധന്യവാർന്ന ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിക്കുന്ന സർവശക്തനെ വീണ്ടും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും മഹാകാരുണ്യവാനായ ദൈവത്തിന് മുമ്പാകെ വീണ്ടും ശിരസ്സിലെ നമിച്ച് വന്ദിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സജീവമായി നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദ തിരുമനസ്സിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. തിരുമേനി, എനിക്ക് തോന്നുന്നു ന്യൂയോർക്കില് എബി ചാക്കോച്ചന്റെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തിരുമനസ്സിനെ കയറാനായിട്ട് സാധിക്കത്തില്ലെങ്കിൽ തന്നെയും തിരുമനസ്സിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ശ്രീദിപ്പോസത്തിനെയും സന്തോഷത്തിനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിരന്തരം ഈ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമായ ചിന്ത പങ്കുവെക്കുന്ന പ്രിയപ്പെട്ട പി സി യോറേച്ചനാണ്. പ്രിയപ്പെട്ട പി സി യോറേച്ചനെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥമായിട്ടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 383 ഗീതം സമർപ്പിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിയിരുന്നു. ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യും സന്തോഷ ദുഃഖ സമ്മിശ്രമായ ഈ ജീവിതയാത്രയിൽ ദുസ്സഹമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും അസ്വസ്ഥരും വേദനയുള്ളവരായിട്ട് മാറും. എങ്കിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തമ്പുരാനെ നോക്കി ഹൃദയത്തിൽ നിന്ന് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന കരുണയുള്ള കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയത്തക്കോണം നമ്മളെ തന്നെ ഒരുക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടന്നിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടന്നിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമവേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമവേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിദാരൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിദാതൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. യഹോവയേ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. യഹോവയേ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതിരയോടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതിരയോടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. വാഴ്ത്തിടുമൻ ജീവൻ യേശു നായകനേ വാഴ്ത്തിടുമൻ ജീവകാലം യേശു നായകനേ പ്രതികൂലമേറെ ജീവിതമരുവിൽ പുലർത്തുന്നാരൻ ജയകരമായി പ്രതികൂലമേറും ജീവിതമരുവിൽ പുലർത്തുന്നാരൻ ജയകരമായി കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആകാശം ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായതീന്നും വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. പരിശുദ്ധനാകുന്നു
ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ശിവമേ നീ പരിശുദ്ധനാകുന്നു
പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ശിവമേ നീ പരിശുദ്ധനാകുന്നു
പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിസുതങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
കർത്താവേ നമസ്കാരം കൈക്കൊണ്ട്
ഞങ്ങളോട്
കാരണം ചെയ്യണമേ.
ശിവമേ നിനക്ക് സ്തുതി
ഭാവേ നിനക്ക് സ്തുതി
പാവിളാനടിയാരോട്
രാജാവേ ദീപ പറയുമോ
ക്രിസ്തനാ ഞങ്ങളുടെ പിതാവേ
ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക്
ഞങ്ങളെ
പ്രവേശിപ്പിക്കരുത്.
രാജ്യശക്തിയും പറയുന്നേ നിനക്ക് സമാധാനം
ഭർത്താവിനോട് കൂടെ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ
മണ്ണസമയത്തിലും ദൈവമേ നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുന്നതല്ലെന്ന് നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വൈരിയായ സാത്താനെ ഓടിച്ച് പുറത്താക്കുവാൻ വേണ്ടി നോമ്പിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. സാത്താന്റെ അടിമയിൽ നിന്നും നിന്റെ ഏകപുത്രൻ ഞങ്ങളെ വിടർത്തിയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം പിന്നെയും അവന്റെ അടിമയിൽ പെട്ടുപോയിരിക്കുന്നു. അയ്യോ നോമ്പ് മൂലം ഈ അടിമയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ജന്മപെരുന്നാളിൽ ഹൃദയപൂർവ്വം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണം. നീ തന്റെ സ്വന്തം നീതിയാൽ രക്ഷിക്കപ്പെടുന്ന ഒരുവനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നോമ്പിലോ നമസ്കാരത്തിലോ അല്ല നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ദൈവമേ ഞങ്ങളെ കൈവിട്ട് കളയരുത്. കരുണയോ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുത്. സന്തോഷത്തിന്റെ പെരുന്നാളിൽ ഞങ്ങൾ ദുഃഖിപ്പാൻ ഇടയാവുകയും വരുത്. ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണപാനീയങ്ങളാലും പുറമേ മാത്രമല്ല ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ച് ദൈവിക ആഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമേയും പുറമേയും ദൈവപ്രകാരം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ ആമീൻ.
ദൈവത്തിന്റെ നിതിരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, ആരാധ്യരായ വൈദികരെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് എല്ലാവരെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ലോകത്തിൻ്റെതായ തിരക്കിട്ട ദിനങ്ങളിലും വിവിധ സ്ഥലങ്ങളിലിരുന്നാലും ഈ ശുശ്രൂഷയിൽ അല്പനേരം ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് തരിക്കുന്ന കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ലഭിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും പല പ്രതിബന്ധങ്ങളിലും നമ്മളെ അദൃശ്യമായി നമുക്ക് നയിക്കപ്പെടുന്നത്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം പാകെ സ്വയം സമർപ്പിതമായി ജീവിക്കത്തക്കവണ്ണം ഉള്ള ഉദ്ബോധനങ്ങളൊക്കെ നമുക്ക് ഈ ശുശ്രൂഷയിൽ കൂടി ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ സഭയുടെ ആരാധന ഫലവുമായിട്ട് ചിന്തിക്കുമ്പോഴും ഈ ദിനങ്ങളൊക്കെ പ്രാധാന്യമറിയിക്കുന്ന ദിവസങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വീണ്ടും ആയുസിലൊരിക്കൽ കൂടി ഭക്തിയോട് നമ്മുടെ വ്യക്തി ഹൃദയത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്ന ദിനങ്ങളാണ്. സഭ ഒന്നാകെ ഏറ്റവും ഭക്തിയോടുകൂടി കർത്താവിന്റെ തിരുജനന പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ലോകം പലതരത്തിൽ നമുക്കറിയാം പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഒരു പരിധി വരെ അതിജീവിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രേരിതമാകുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച നോമ്പും ആ ഒരു മേഖലയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ്. ശിഷ്യന്മാരുടെ കർത്താവിന് പറയുന്നത് പ്രാർത്ഥന ഉപവാസം അല്ലാതെ ഈ ജാതി ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. പല രൂപത്തിൽ ഭാവത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ജാതിയെ ഒഴിവാക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു വലിയ ആത്മധൈര്യം നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഈ ശക്തമായ നോമ്പിലും ഉപവാസത്തിൽ കൂടിയായിരിക്കും. ഈ ദിനങ്ങളൊക്കെയും നമ്മെ കൂടുതൽ ആത്മീയമായി പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ ഇവിടെയൊക്കെ ആയിരിക്കുന്നു ആയിരിക്കുന്ന ഇടവകയിലാണെങ്കിലും എവിടെയാണെങ്കിലും അകർപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിൽ ചുറ്റുപാടുള്ള വ്യക്തികളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിന്റെ ദിനങ്ങൾ നമുക്ക് കൂടുതൽ ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് പി സി ഓറസനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, കാരണം അച്ഛൻ വളരെ സുപരിചിതനാണ്. ഒരുപക്ഷെ പേര് പറയാതെ അച്ഛന്റെ ശബ്ദം കേട്ടാൽ പോലും ആളുകൾക്ക് തിരിച്ചറിയാം ഈ ഭദ്രാസനത്തിലെ അത് ഈ ബുധനാഴ്ച നടക്കുന്ന പ്രാർത്ഥനാ ഫെലോഷിപ്പിലാണെങ്കിലും അതല്ലെങ്കിൽ ശ്രീ സമായത്തിന്റെ പല ക്ലാസുകളോട് ബന്ധപ്പെട്ടാണെങ്കിലും ഭദ്രാസനത്തിന്റെ ഒരു ശ്രേഷ്ഠമായ സജീവ സാന്നിധ്യമാണ് അച്ഛൻ്റെ. പലപ്പോഴും പല വൈദികരെ ലഭിക്കാതിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛനോട് പറയും, അച്ഛൻ നാളെ ഈ ശുശ്രൂഷ നിർവഹിക്കണം, ഏത് സമയത്തും അച്ഛനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 മണിക്കൂർ മുമ്പ് എപ്പോൾ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അത്രമാത്രം ദൈവത്തിന്റെ ഈ ഒരു വചന ശുശ്രൂഷയെ വളരെ ഭക്തിയോടും ദൈവാശ്രയത്തോടും കൈകാര്യം ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് ഭദ്രാസനത്തിന് വലിയ വിലമതിക്കുന്നതാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 352 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. മുമ്പ് നമ്മൾ ഓർപ്പിച്ചതുപോലെ പലപ്പോഴും ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു നിമിഷം തമച്ചു പോകും, ഇതെന്റെ ജീവിതത്തിന്റെ നാശത്തിനാണ്. പക്ഷെ അല്പം അതിനെയൊക്കെ ആത്മീയ വിവേകത്തോടുകൂടിയും പക്വതയോടുകൂടി നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിബന്ധങ്ങളും ദൈവസ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്ക് കൂടുതൽ അടുപ്പിക്കത്തക്കവണ്ണമുള്ള വാതായനങ്ങളാണെന്ന് പലപ്പോഴും തിരിച്ചറിയുക. ഒരുപക്ഷെ ആഴമായ ദൈവിക ബന്ധത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ഇതൊക്കെ ജീവിതത്തിന്റെ നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഈ ഗീതവും ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കുക. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി.
എല്ലാ നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാ നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം ചെയ്തിടുന്നതെല്ലാം നന്മയ്ക്കായി. സ്വർഗത്തിൽ നിന്നൻ ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതന്തയില്ല. എല്ലാ നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാ നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ നാഥൻ നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. പ്രതീക്ഷകൾ പലതും തകർന്നിടുമ്പോൾ, പ്രതികൂല മാനവാദി ഉയർന്നിടുമ്പോൾ, പ്രതീക്ഷകൾ പലതും തകർന്നിടുമ്പോൾ, പ്രതികൂല മാനവാദി ഉയർന്നിടുമ്പോൾ, സഹനത്തിൻ കൈപ്പുനീർ കൂടി ചെന്നാലും മാറായെ മാധുര്യമാക്കിയിടും താ. സഹനത്തിൻ കൈപ്പുനീർ കൂടി ചെന്നാലും മാറായെ മാധുര്യമാക്കിയിടും താ. സ്വർഗത്തിൻ നന്നൻ ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോ
ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി എന്റെ ദൈവം നൽകിയിടുന്ന അതെല്ലാം നന്മയ്ക്കായി. സ്വർഗത്തിൽ നിന്നൻ ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി എന്റെ ദൈവം നൽകിയിടുന്ന അതെല്ലാം നന്മയ്ക്കായി. ഉലകച്ചുടേറ്റു ഞാൻ വാടിപ്പോകാതെ, ഉയർന്നോരുടെ അവൻ താണാലേകിടും, പാലയിലെ മൂടിയൊന്നു കോഴിഞ്ഞെന്നാലും, നിർണയ മാറിയുന്നു എന്റെ ദൈവം, പാലയിലെ മൂടിയൊന്നു കോഴിഞ്ഞെന്നാലും, നിർണയ മാറിയുന്നോനെന്റെ ദൈവം. സ്വർഗത്തിൽ നിന്നൻ ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാ നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി എന്റെ ദൈവം നൽകിയിടുന്ന അതെല്ലാം നന്മയ്ക്കായി. സ്വർഗത്തിൽ നിന്നൻ ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാ നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി എന്റെ ദൈവം നൽകിയിടുന്ന അതെല്ലാം നന്മയ്ക്കായി. ക്രൂശിനു ശേഷമോ ഉയർപ്പുള്ളതാൽ ആനന്ദരം മാതത്വത്തിൻ കിരീടമുണ്ട്. ക്രൂശിനു ശേഷമോ ഉയർപ്പുള്ളതാൽ ആനന്ദരം മാതത്വത്തിൻ കിരീടമുണ്ട്. മൺകൂടാരം തകർന്നുടഞ്ഞെന്നാലും കൃപയിന്നത്യന്ത നിക്ഷേപമുണ്ട്. മൺകൂടാരം തകർന്നുടഞ്ഞെന്നാലും കൃപയിന്നത്യന്ത നിക്ഷേപമുണ്ട്. സ്വർഗത്തിൽ നിന്നേ ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി എന്റെ ദൈവം നൽകിയിടുന്ന അതെല്ലാം നന്മയ്ക്കായി. സ്വർഗത്തിൽ നിന്ന് ചാരേ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, എന്നവായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി എന്റെ നാഥൻ നൽകിയിടുന്ന അതെല്ലാം നന്മയ്ക്കായി.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ സമയം സ്വാഗതം ചെയ്യുന്നു.
ത്രിയേകദൈവത്തിന്റെ ധനതിരുനാമം ബഹുത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ തിരുവചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരേവരുമേ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ആദ്യമേ തന്നെ ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയെ ദൈവം ഇത്രയേറെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങള് കുടുംബമായി ഇന്ന് ഭവനത്തിലിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുകയായിരുന്നു. ഇവിടെ ആലപിച്ച ഗാനങ്ങളും ദൈവസന്നതിയിൽ ശ്രേഷ്ഠമായ തിരുവചന വായനയും നമ്മൾ ഈ വിവിധ പ്രദേശങ്ങളിലിരുന്നു കൊണ്ട് ആത്മീയമായി നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മളെ കൂടുതൽ താപപ്പെടുത്തുവാൻ തക്കവണ്ണം പരുവമായിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ തിരുമേനിയെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനെയും ഭദ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ സന്തോഷത്തിനെയും അമ്മനച്ചനെയും ഫിലിപ്പോസ് അച്ഛനെയും മറ്റേ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും ദൈവത്തിന് സമർപ്പിക്കും. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന അനേകര് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത് സൗത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ നിന്നും അനേകര് ഇതിൽ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കും. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ബലഹീനനായ അടിയനെയും ദൈവം വീണ്ടും ശക്തിപ്പെടുത്തിയതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സഭയുടെ ആണ്ടടക്ക ആരാധനയിലൂടെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നവംബർ മാസത്തില് കൂതോശീസ പെരുന്നാളോടുകൂടി പുതിയൊരു ആരാധനാ വർഷം നമ്മൾ ആരംഭിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ വിശദീകരിക്കപ്പെട്ട കൂതോശീസയിലൂടെ ഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച് സഭ ഒന്നാകെ ദിവസത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് സഖരിയാവിനോടുള്ള അറിയിപ്പിനെ ഓർക്കുകയും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പിനെ ഓർക്കുകയും കഴിഞ്ഞ ആഴ്ചയിൽ എലിശുബായുമായി മറിയമ്മിന്റെ ശ്രേഷ്ഠമായ സന്ദർശനം ഓർക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ കർത്താവിന്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുവാനുള്ള അതിശ്രേഷ്ഠമായ പരിപാവനമായ നോയമ്പിന്റെ വിശുദ്ധമുള്ള ദിവസത്തിലൂടെ നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ള ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ അവസരം ദിവസങ്ങളിൽ ശരണപ്പെടുകയാണ്. ആധാരമായി എടുക്കുന്ന വേദഭാഗം പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം 5:35 യോഹന്നാന്റെ സുവിശേഷം 5:35 സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 5:35 ഹി വാസ് എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലാംപ് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സ്നാപകനെ പറ്റി യേശുതമ്പുരാൻ പറയുന്ന അതിശ്രേഷ്ഠമായ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. ഹി വാസ് എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലാംപ്. ഈ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് ചില ചിന്തകൾ പങ്കുവെച്ച് അവസാനിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ ജനനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച പ്രത്യേകിച്ച് നമ്മൾ അത് ഓർമ്മിക്കുകയാണ്. കർത്താവിന്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാന്റെ ജനനം പ്രത്യേകിച്ച് തന്റെ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ യോഹന്നാൻ ജനനം മുതൽ മരണം വരെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്കറിയാം. യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഈ മാതാപിതാക്കന്മാര് ദൈവദാനം സ്വീകരിച്ച് അങ്ങനെ ദൈവദാനമായി ലഭിച്ച മകന്റെ പേരിടുന്നതിൽ അവർ യോജിക്കുന്നു. അവന്റെ ഭാവി ദൗത്യത്തെ സംബന്ധിച്ച് രണ്ടുപേർക്കും ഒരു ദർശനമാണുള്ളത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയും അവരെ അങ്ങനെ നയിക്കുകയും ചെയ്യുമ്പോൾ ആ ഭവനം ശ്രേഷ്ഠമായി തീരുന്നു എന്നൊരാശയം നമ്മളവിടെ കാണുന്നുണ്ട്. പശ്ചാത്തലമൊക്കെ അറിയാവുന്നത് കൊണ്ട് പശ്ചാത്തലം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. പെട്ടെന്ന് ചില ആശയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവദാനമാണെന്ന് തിരിച്ചറിയണം. അവരുടെ ചാർച്ചക്കാരുടെ ഒന്നും ഇടയിൽ യോഹന്നാൻ എന്ന പേരില്ല. എന്ത് പേരിടണമെന്ന് സഖരിയാവിനോട് ചോദിക്കുമ്പോൾ എഴുത്തുപോലെ ചോദിക്കുകയും യോഹന്നാൻ എന്ന പേരെഴുതി കാണിക്കുകയും ചെയ്തു. അവന്റെ മാതാവും അത് തന്നെ പറയുകയാണ്. രണ്ടുപേരും ചേർന്ന് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പൈതന്റെ പേരിടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ആ കുഞ്ഞിന്റെ ദൗത്യം എന്ത് എന്നുള്ളത് അവര് തന്നെ മാതാപിതാക്കൾ തന്നെ ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനയെ മനസ്സാ സ്വീകരിച്ച് അതനുസരിച്ച് പൈതങ്ങളെ വളർത്തുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ദൈവത്തിന്റെ കൃപ തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയണം. ഈ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഇസ് ഗ്രേഷ്യസ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ധാരാളം പേരുകള് ഈ സ്റ്റെമ്മിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ജോഹൻ എന്നുള്ളതും ജോവാന എന്നുള്ളതും ധാരാളം പേരുകൾ, ഹന്ന എന്നുള്ളതും ആന എന്നുള്ളതും തുടങ്ങി ധാരാളം മസ്കുലിൻ ആൻഡ് ഫെമിനിൻ നെയിംസ് യോഹന്നാൻ എന്ന പേരിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിന്റെ അർത്ഥം ഗോഡ് ഇസ് ഗ്രേഷ്യസ് എന്നുള്ളതാണ്. അപ്പൊ ദൈവം കരുണാമയനാണ്, ദൈവം തന്റെ ദാസിയെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് എലിശബ ഏറ്റ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആ കരുണയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നൽകിയ പേര് തന്നെയാണ് യോഹന്നാൻ എന്ന പേര് വിളിക്കണം, ദൈവം കരുണാമയനാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ ദാനമായി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. പല ഭവനത്തിലും ഇന്ന് പൈതങ്ങള് അറിയാതെയൊക്കെ അങ്ങ് ജനിച്ചു പോകുന്നതായിട്ട്, എന്നാൽ നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിലൊക്കെ വിവാഹിതരായവര് ശാന്തി മുഹൂർത്തം ആചരിക്കുന്ന ഒരു പാരമ്പര്യം, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പാരമ്പര്യമാണ് ശാന്തി മുഹൂർത്തം ആചരിക്കുന്നതായിട്ട്. അവര് വൈദ്യങ്ങളെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങുക, അത് അതൊരു വലിയ ഔദാശിക കർമ്മമായിട്ടാണ് അത് അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു യഹൂദ പാരമ്പര്യത്തിലും ഈ ഒരു കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ഷെക്കിന എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. ഷെക്കിന എന്നുള്ളത് ദുഃഖത്തിന്റെ പാനപാത്രം എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത്, സ്വർഗരാജ്യത്തിന്റെ ചിന്തയെപ്പറ്റി ധ്യാനിക്കുന്ന സമയത്ത് ഷെക്കിനായുമുണ്ട് അവിടെ എന്ന് നമ്മൾ പാടാറുണ്ട്. ഈ ഷെക്കിന എന്ന വാക്കിന്റെ അർത്ഥം ദ പ്രസൻസ് ഓഫ് യാഹുവ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ കൂടാരത്തിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ടാബർനാക്കിൾ, ടാബർനാക്കിളിന്റെ നടുവിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുന്നതായിട്ട് അവർ കാണുകയും ഷെക്കിന എന്നുള്ളത് യഹൂദന്മാരുടെ ഇപ്പോഴും ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്. ഈ ഷെക്കിന ഉള്ളത് രണ്ടിടങ്ങളിലാണെന്ന് അവർ പറയുന്നു. ഒന്ന് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, യെരുശലേം ദൈവാലയത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അവരുടെ ഒരു ചിന്ത വിവാഹിതരാകുന്ന ദമ്പതികളുടെ ഭവനത്തിൽ, അവരുടെ കിടപ്പറയിൽ, അവരുടെ ഭവനത്തിൽ പുതിയൊരു കുടുംബം സ്ഥാപിക്കപ്പെടുമ്പോൾ, കൗതാശി കർമ്മത്തിലൂടെ പുതിയൊരു കുടുംബം സ്ഥാപിക്കപ്പെടുമ്പോൾ ആ ഭവനത്തിൽ ദൈവസാന്നിധ്യമുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് അവർ ജന്മം നൽകുന്നത്. അത് ദൈവികമായിരിക്കുന്ന ഒരു കൗതാശിക കർമ്മമായി കാണുന്ന ഒരു പതിവ് ആ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്ത്യൻ ചിന്താഗതിയിൽ പലപ്പോഴും നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എന്നൊന്ന് ചിന്തിക്കണം. മൂന്നാമതോ നാലാമതോ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അറിയാതെ പറ്റിപ്പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയമായിരിക്കുന്ന ചിന്താഗതിയിൽ ഈ ഒരു ശ്രേഷ്ഠതയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൈതങ്ങൾ ദൈവം നൽകുന്ന ദാനമാണെന്നുള്ള ആഴമായ തിരിച്ചറിവിലേക്ക് നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള ചിന്താഗതിയിലാണെങ്കിലും, അതല്ലെങ്കിൽ യഹൂദ ചിന്താഗതിയിലാണെങ്കിലും, ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ ദിനങ്ങളിലൊക്കെ ആയിരുന്നെങ്കിലും അതുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയത് തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ആദ്യമേ ഞാൻ സൂചിപ്പിക്കുക. മറ്റൊരു കാര്യം ഈ പൈതലിന്റെ ജന്മവുമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് ഈ കുഞ്ഞിന് നൽകുന്ന പേരാണ്. ഞാൻ പറഞ്ഞല്ലോ ഗോഡ് ഇസ് ഗ്രേഷ്യസ് എന്നുള്ളതാണ്. ഇന്ന് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് സൃഷ്ടിക്കുന്ന അർത്ഥമില്ലാത്ത പേരുകളും പേറി അർത്ഥമില്ലാതെ ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാം. ചില സമയങ്ങളിലാണെങ്കിലും മൃഗത്തിന്റെയും മനുഷ്യരുടെയും പേരുകൾ പോലും ഒരുപോലെയൊക്കെ കാണപ്പെടുന്നുണ്ട്. മിക്കപ്പോഴും സ്വഭാവവും അങ്ങനെ തന്നെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ വസ്തുതയാണ്. മറ്റൊരു കാര്യം ഈ യോഹനാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്, യോഹനാൻ ജനിക്കുന്ന സമയം സക്കരിയാവിന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ആഴ്ച വായനാ ഭാഗം പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്, ലൂക്കോസ് 1:57-50 വാക്യങ്ങൾ. സക്കരിയാവിന്റെ, പിതാവിന്റെ നാവിന്റെ ബന്ധനം അഴിഞ്ഞു. ഈ ഭാരതീയ ചിന്താധാരയിൽ പുത്രൻ, പുത്ര എന്നുള്ള സംസ്കൃത വാക്കിന് അതിന്റെ അർത്ഥം പറയുന്നത് ഹു ഡെലിവേഴ്സ് ഹിസ് ഫാദർ ഫ്രം ഹെല്ലിഷ് കണ്ടീഷൻസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പുത്തെന്ന നരകത്തിൽ നിന്ന്, പുത്തെന്ന് പറയുന്ന ഒരു നരകമാണ്, അതൊരു നരകത്തിന്റെ പേരാണ് പുത്തെന്നത്. ആ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാണ് പുത്രൻ എന്നൊരു ചിന്ത കാണുന്നുണ്ട്. ഹു ഡെലിവേഴ്സ് ഹിസ് ഫാദർ ഫ്രം ഹെൽ, നെയിം പുത്തെന്നുള്ള നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാണ് പുത്രൻ. അങ്ങനെയെങ്കിൽ യോഹന്നാന് പുത്രൻ എന്നുള്ള നാമം വളരെ അർത്ഥവത്തായിട്ട് യോജിക്കുക. പിതാവ് അത്രയും നാളൊരു ഹെല്ലിഷ് കണ്ടീഷനിലായിരുന്നു, ഒന്നും സംസാരിക്കാൻ മേലാത്ത ഒരു കണ്ടീഷനിലായിരുന്നു. അതിൽ നിന്ന് പിതാവിനെ യോഹന്നാന്റെ ജനനത്തോടുകൂടി നാവിന്റെ ബന്ധനങ്ങൾ അഴിയുകയാണ് എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ ദൈവിക സാന്നിധ്യവുമായി ചേർന്ന്, പൈതലിന്റെ ജനനവുമായി ചേർന്ന് ചിന്തിക്കാവുന്നതായ കാര്യമാണ്. ദൈവിക സാന്നിധ്യമായി പരിശുദ്ധാത്മാവിന്റെ നിറമായി ഓരോ കുഞ്ഞുങ്ങളും തീരുന്നു എന്നുള്ളതാണ്. നാവിന്റെ ബന്ധനം അഴിയുകയാണ്. ഈ സഖരിയാവിന് നാവിന്റെ ബന്ധനം ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും അതൊരു ശിക്ഷയായിരുന്നു. പുരോഹിതൻ അവിശ്വാസിയായതുകൊണ്ട് അതൊരു ശിക്ഷയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മറ്റൊരു ചിന്തയും കൂടി ഉണ്ട് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ. അത് പെട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് സഖരിയാവിന്റെ നാവിന് കെട്ടുണ്ടായത് എന്നുള്ളത്, ഊമനായി സഖരിയാവിന് പാർക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, യേശുക്രിസ്തുവിലാണ് രാജത്വവും പൗരോഹിത്യവും പ്രവാചകത്വവും ഒന്നിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പഴയ നിയമ പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായിട്ട് അത്രയും നാൾ യോഹന്നാന്റെ ജനനത്തിന് മുമ്പ് വരെ നിലനിന്നത് മാലാഖി പ്രവാചകൻ, നമ്മുടെ പഴയ നിയമ അവസാനിക്കുന്നത് മാലാഖി പ്രവാചകനാണെന്ന് നമുക്കറിയാം. അത് പക്ഷേ യേശു ക്രിസ്തുവിന് 430 വർഷം മുമ്പായിരുന്നു മാലാഖി പ്രവാചകൻ പ്രവചിച്ചത്. എന്നാൽ മാലാഖി പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, 4:5 നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഗബ്രിയേൽ മാലാഖ വന്ന് യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ള ജനനത്തെ പറ്റി ദർശനം കൊടുക്കുന്ന സമയം ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം. ലൂക്കോസിന് സുവിശേഷം 1:17 വാക്യത്തിൽ അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. യോഹന്നാനെ പറ്റി ഇവൻ ഏലിയാവാണോ എന്നുള്ളത് ചിന്തിക്കുന്നത് നമുക്കറിയാം. നീ ഏലിയാവാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് യോഹന്നാൻ പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ആ പ്രവാചക ദൗത്യം 430 വർഷങ്ങൾക്കിപ്പുറം യോഹന്നാനിലൂടെ ഒന്ന് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകന്റെ ശക്തിയോടും ആത്മാവോടും കൂടിയാണ് യോഹന്നാൻ വരുന്നതെങ്കിലും അതെല്ലാം യോഹന്നാന്റെ മരണത്തിന് ശേഷം യേശു ക്രിസ്തുവിൽ അത് ഫുൾഫില്ല് ചെയ്യണം, എല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കുകയാണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് 430 വർഷങ്ങൾക്കപ്പുറം പ്രവാചക ദൗത്യം മാലാഖിയിൽ അവസാനിച്ചിരുന്നു എങ്കിൽ യേശു ക്രിസ്തുവിൽ അത് ഫുൾഫില്ല് ചെയ്യാൻ പോവുകയാണ്. യോഹന്നാനിലൂടെ അതൊന്ന് റിസംബിൾ ചെയ്തുകൊണ്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു നിത്യ പ്രവാചകനായിട്ട് തീരാൻ പോവുകയാണ്. രണ്ടാമതായിട്ട് രാജത്വം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം ഈ സംഭവം നടക്കുന്ന യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലഘട്ടത്തിൽ ഹെരോദാവാണ് അന്നത്തെ രാജാവ്. ഹെരോദാവിനെ നമുക്കറിയാമല്ലോ, നമ്മ ഒരു നെഗറ്റീവ് ഫിഗറായിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അത്രയും നാൾ ഹെരോദാവിന് തൊട്ടു മുമ്പുള്ള രാജാവ് വരെ യഹൂദ ഗോത്രത്തിൽ നിന്ന് തന്നെയായിരുന്നു, ഒരു യഥാർത്ഥ യഹൂദൻ തന്നെയായിരുന്നു രാജാവ്. എന്നാൽ ഹെരോദാവ് എന്ന് പറയുന്നത് നെബാത്തിയനാണ്, എ കൺവേർട്ടഡ് ജൂ ആണ് ഹെരോദാവ് എന്ന് പറയുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്യപ്പെട്ടു വന്ന ഒരു യഹൂദൻ ഇപ്പൊ രാജാവായിട്ട് നിൽക്കുന്നു. അതായത് രാജത്വം യഹൂദന്മാരിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ പൗരോഹിത്യം മാലാഖിയോടുകൂടി അവസാനിക്കുകയാണ്, രാജത്വം ഹെരോദാവോടുകൂടി പ്രവാചകത്വം മാലാഖിയോടുകൂടി അവസാനിക്കുകയാണ്, രാജത്വം ഹെരോദാവോടുകൂടി അവസാനിക്കുകയാണ്. ഈ സഖരിയാവ് പുരോഹിതനായിട്ട് നിൽക്കുകയാണ്. ആ സഖരിയാവിനെ മൗനിയാക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുണ്ട്. പൗരോഹിത്യവും അവിടെ നിശ്ചലമാകുന്നു എന്നുള്ളത് കാണുക. യഹൂദ പൗരോഹിത്യം, ദേവിയ പൗരോഹിത്യം, അഹറോന്യ പൗരോഹിത്യം, അഹറോന്റെ കൂറിന്റെ ക്രമപ്രകാരമാണ് സഖരിയാവ് പുരോഹിതനാകുന്നത്. ആ അഹറോന്യ പൗരോഹിത്യം സഖരിയാവിൽ അവസാനിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ പോവുകയാണ്. ചുരുക്കത്തിൽ അത്രയും നാൾ അവസാനിച്ചു പോയ പ്രവാചകത്വവും പൗരോഹിത്യവും രാജ്യത്വവും എല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടാനായിട്ട് പോവുകയാണ്. യോഹന്നാൻ ഒരു പ്രവാചകന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെയും, സഖരിയാവിന് ഒരു പൗരോഹിത്യത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെയും, ഹെരോദാവിന് ഒരു രാജ്യത്വത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെയും, യേശു ക്രിസ്തുവാണ് യഥാർത്ഥ രാജാവും പ്രവാചകനും പുരോഹിതനും എന്നുള്ളത്. അവനാണ് വരാനുള്ള മഷിയ. ഹി ഈസ് ദ അനോയിന്റഡ് വൺ, ഹി ഈസ് ദ എക്സ്പെക്ടഡ് മെസ്സായ, വരാനുള്ള മഷിഹ, പ്രതീക്ഷിച്ചിരിക്കുന്ന മഷിഹ യേശു ക്രിസ്തുവാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു സഖരിയാവിന്റെ മൗനം എന്നും കൂടി ആഴമായിട്ടൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സഖരിയാവിന്റെ നാവിന്റെ ബന്ധനവും യോഹന്നാൻ മൂലം അഴിയുകയാണ് എന്ന് പറഞ്ഞാൽ പിതാവിനെ യഥാർത്ഥ പുത്രനായി പുത്രൻ എന്നുള്ള നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുക. എന്തുകൊണ്ടാണ് യോഹന്നാനെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിട്ട് യേശു ക്രിസ്തു സൂചിപ്പിക്കാനായിട്ട് കാര്യം? ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 ആശയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. ഒന്നാമതായിട്ട്, ഹി വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ് ആധാരവാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1:15 വാക്യം, ഹി വിൽ ഓൾസോ ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഈവൻ ഫ്രം ഹിസ് മദേഴ്സ് വൂം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടത്തില്ല, നാസീർ വ്രതമുള്ളവനായിരിക്കും. അവൻ ഒരു പ്രവാചകന്റെ ആത്മാവോടുകൂടി, ഏലിയാവിന്റെ ആത്മാവോടുകൂടി വരികയാണ് എന്നുള്ളത് ഓർപ്പിക്കുവാൻ തക്കോണം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. രണ്ട് ആശയങ്ങൾ അതുമായിട്ട് ചേർന്നുണ്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ശിശു സ്നാനം നമ്മൾ നൽകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിട്ട്, ഒരു സംശയത്തിന്റെ ഉത്തരമായിട്ട് സംശയമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുനിറയാനായിട്ട് സാധിക്കും. രണ്ടാമത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം, നമുക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുള്ളതാണ്. വിശുദ്ധ മാമോദീസയിലൂടെ മൂറോന വിഷയത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നൊക്കെ വേണം നമുക്ക് സാധിക്കണം. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി തീരാൻ കാരണം അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ സ്പിരിച്വൽ ആപ്പറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. സ്പിരിച്വൽ ആപ്പറ്റി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോൾഡിനെസ് എന്ന അർത്ഥം. നിങ്ങൾക്കറിയാം ആത്മീയ മന്ദത എല്ലാം ഇങ്ങനെ മന്ദിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24:12 വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകും. അത് നമ്മുടെ ആത്മീയ സ്നേഹം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലമാണെന്ന് ഗലാത്യർ 5:22 നമുക്കറിയാം. അപ്പൊ നമ്മുടെ ആത്മാവ് തണുത്തുറഞ്ഞു പോകുന്നതാണ് കൊണ്ടാണ് സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നത്. അത് നമ്മളൊന്ന് തിരിച്ചറിയാൻ തക്ക കൊണ്ട് നമുക്ക് സാധിക്കണം. വെളിപാട് പുസ്തകം 3:14-22 വാക്യങ്ങളിൽ സ്പിരിച്വൽ ലൂക്കുവാം എന്നുള്ള ആ ഒരു ചിന്താഗതി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്ന് പറയുന്ന വാക്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആത്മീയ താപം ചൂട് നമുക്ക് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കനൽ കൂമ്പാരത്തിൽ നിന്ന് ഒരു കനൽ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ ഒരല്പസമയം കഴിയുമ്പോൾ അത് തീ അണഞ്ഞു പോകും, കുറച്ചു നേരം കഴിയുമ്പോൾ അത് കരിക്കട്ടയായി മാറും. അതായത് ആ കനലിന്റെ ഉള്ളിൽ നിന്ന് ജ്വലിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ്. നമുക്ക് കൂട്ടായ്മകളില്ല, പ്രാർത്ഥനാ യോഗങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു, ആത്മീയ കൂട്ടായ്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിലേക്ക് പോകുന്നു, ബാക്കി തിരുശേഷിപ്പ് സ്ഥാപിക്കുക, കൊടിമരത്തിന് സ്വർണം പൂശുക, വലിയ ഓഡിറ്റോറിയങ്ങൾ പണിയുക, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിസത്തിലേക്ക് സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആൾക്കാരങ്ങ് പോവുകയാണ്. നമ്മുടെ പെന്തക്കോസ് സഹോദരങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവരെ ധാരാളം കുറ്റം എനിക്ക് പറയാനുള്ളൂ, ഞാൻ ഏറ്റവും കൂടുതൽ അവരെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ അവരെ മാതൃകയാക്കണം. ഒരു ഒരു ആത്മാവിനെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഒരു തീക്ഷ്ണതയോടുകൂടി അവന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എയർപോർട്ട് മുതൽ അവൻ ഇവിടെ ഒന്ന് നല്ല രീതിയിൽ ഒരു വീട് മേടിക്കുന്നിടം വരെ തുടർന്നു അവന്റെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നമ്മൾ ഒറ്റപ്പെട്ട് ഇവിടെ EI-യിലിരിക്കുകയാണെങ്കിൽ 1000 രൂപ ഗവൺമെന്റ് ഒക്കെ തരും. അത് കാരണം ഒറ്റപ്പെട്ട് കരിക്കട്ടയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, കനൽക്കട്ടകൾ കരിക്കട്ടയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്പിരിച്വൽ ആപ്പത്തി എന്നുള്ള വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, ഒരു ഡേഞ്ചറിൽ നിന്ന് നമ്മളൊന്ന് മാറുവാൻ തക്കവണ്ണം കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, കൂട്ടായ്മകൾക്ക് വരേണ്ടിയിരിക്കുന്നു. വൈദികരും സഭയുമൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പുറമെയുള്ള കാര്യങ്ങൾ, റിച്വൽസ് നടത്തുന്നതിന് വേണ്ടിയല്ല, അതിനപ്പുറമായിട്ടുള്ള ആത്മീയ പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം. വർഷത്തിലൊരു പെന്തക്കോസ്തി പെരുന്നാളൊന്ന് നടത്തുന്നതുകൊണ്ട് ഒന്നും ആകുന്നില്ല എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ഗൗരവത്തോടുകൂടി അത് ഉൾക്കൊള്ളുന്നുണ്ടെന്നതാണ്. പക്ഷേ എപ്പോഴും അത് ഉജ്ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം, ആ അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളത് നമ്മുടെ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും പ്രവർത്തനത്തിലും അത് സാധിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് ഉറപ്പിക്കുക. Romans 12:11 വായിക്കുന്നു, Romans 12:11, ഉത്സാഹത്തിന് മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി. അപ്പോൾ ആത്മാവിലുള്ള എരിവ് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിക്കണം, ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കുകളായി മാറണം, ആത്മാവിൽ നിറയണം എന്നുള്ളത് യോഹന്നൻ നമ്മളെ ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഹീ ലിവ്ഡ് എ സെപ്പറേറ്റഡ് ലൈഫ് എന്നുള്ളതാണ്. യോഹന്നാൻ ഒരു ഒരു വേർപാടിന്റെ ജീവിതം നയിച്ചു എന്നുള്ളതാണ്. ആധാരവാക്യം മത്തായിയുടെ സുവിശേഷം 3:4 സെയിന്റ് മാത്യു Chapter 3:4. And John himself was clothed in camel's hair with a leather belt around his waist, and his food was locusts and wild honey. നമുക്കറിയാം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽ വാറും വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ടായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉപജീവിച്ചിരുന്നെന്ന് കാണുന്നു. ടിപ്പിക്കൽ പ്രൊഫറ്റിക് ഫിഗർ ആണ് യോഹന്നാൻ സ്നാപകൻ. ഇതേ സംഭവം നമ്മൾ കാണുന്ന 2 രാജാക്കന്മാർ 1:8 2 Kings 1:8, ഇലിയാവിനെ പറ്റി മറ്റൊരാൾ സാക്ഷ്യം പറയുന്നത്, അവൻ രോമവസ്ത്രം ധരിച്ചും അരയിൽ തോൽവാറ് കെട്ടിയുമുള്ള ആളായിരുന്നു എന്ന് ഏറ്റവും നല്ല പ്രവാചകനായിരുന്ന ഏലിയാവിനെ പറ്റി പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ഏലിയാവിന്റെ ആത്മാവോടുകൂടി കടന്നു വരുന്ന യോഹന്നാനിൽ അത് പൂർണ്ണമാവുകയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തിരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതായ കാര്യം, നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ വെട്ടുക്കിളി എന്ന് പറയുന്നത് ലോക്കസ്റ്റ് ബീൻ ആണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിനെയോ അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നതിനെ അല്ല യോഹന്നാൻ ഭക്ഷിച്ചിരുന്നത്, കാരബ് ട്രീയുടെ ലോക്കസ്റ്റ് ബീൻ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന് ഗ്രീക്ക് വാക്ക് ആക്രിസ് എന്നുള്ളത് റൂട്ട് വേർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഗ്രാസ് ഹോപ്പർ എന്നുള്ളത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ തന്നെയാണ് ആക്രിസ് ഗ്രാസ് ഹോപ്പർ എന്നുള്ളത് തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ചിന്ത അല്ലാതെ നമുക്ക് ലഭിക്കുന്നത് എൻക്രിസ് എന്ന് പറയുന്ന ഹണി കേക്ക് എന്നൊരു വാക്ക് 4th century എപ്പിഫാനിയസ് എന്ന് പറയുന്ന പിതാവ് ഗോസ്പൽ ഓഫ് എബിയോണൈറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എഴുത്തില് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗോസ്പൽ ഓഫ് എബിയോണൈറ്റ്സ് ഓഫ് എപ്പിഫാനിയസ് എബിഫാനിയസ് പിതാവിന്റെ എഴുത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. ലോക്കസ്റ്റ് ബീൻ എന്നുള്ളൊരു ക്യാരക്ടറിയുടെ ലോക്കസ്റ്റ് ബീൻ എന്നുള്ള ചിന്ത നമ്മൾ കാണുന്നത്. ടിപ്പിക്കൽ പ്രൊഫറ്റിക് ലൈഫ് നയിച്ചിരുന്ന യോഹന്നാൻ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിനെ ഭക്ഷിച്ചിരുന്നുവെന്ന് ചിന്തിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:29 ഭൂമിയിൽ അതുതരം വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ആദ്യത്തെ ഭക്ഷണം ദൈവം നൽകുമ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണ് നൽകിയത് എന്നുള്ളത്. പ്രത്യേകിച്ച് യോഹന്നാൻ കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ എസീനിയൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നത് കൊണ്ട് അല്ലാതെ ചിന്തിക്കുക തരമില്ല എന്നുള്ളത് ഓർക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഹീ ലിവ്ഡ് എ സെപ്പറേറ്റഡ് ലൈഫ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മള് പ്രത്യേകിച്ച് മാമനച്ചൻ ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഈ നൊയമ്പിലെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ ഓർക്കുന്നതാ, ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണ പാനീയങ്ങളാലും പുറമേ മാത്രമല്ല ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ച് ദൈവിക ആഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമേയും പുറമേയും ദൈവേഷ്ടപ്രകാരം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ നൊയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കും, നമ്മുടെ വാക്കുകളിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കും, പുറമെയുള്ള പല ആഗ്രഹങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. ശരി, അത് ഒഴിയാത്തവരും ഉണ്ട്, അത് ചിന്തിക്കാതിരിക്കാനായിട്ട് തരമില്ല. പലപ്പോഴും നമ്മുടെ വസ്ത്രധാരണ രീതിയൊക്കെയും നെക്ലെസ് ടോപ്പ്ലെസ് ബാക്ക്ലെസ് വയർലെസ് തുടങ്ങി വട്ടുപിടിച്ച രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ കോസ്കോയിൽ നമ്മൾ ചേർന്ന സമയത്ത് കാണാറുണ്ട് അവിടെ അവരുടെ ഒരു ബ്രാൻഡ് എഴുതി വെച്ചിട്ടുണ്ട് KIRKLND എന്ന കിർക്കിലാൻഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇത് കിർക്കിലാൻഡ് കിർക്കിലാൻഡ് മലയാളത്തിൽ പറഞ്ഞ കിർക്കിലാൻഡ് വട്ടു പിടിച്ച ഒരു സ്ഥലം തന്നെയാണ്. പലരുടെ ഇവിടെയുള്ള പല കുഞ്ഞുങ്ങളുടെയും അവരുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അവരുടെ വേഷവിധാനമാണെങ്കിലും പച്ചമുടി ചുവന്ന മുടി നീലമുടി മഞ്ഞമുടി പല രീതിയിലുള്ള മുടികള് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം വക്രീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതശൈലി നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ആന്റിമാരും അങ്കിളുമാരും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ അറിയാതിലേക്ക് അതിലേക്ക് വശീകരിക്കപ്പെട്ടു പോകുമ്പോൾ നൊയമ്പിന്റെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ യോഹന്നാന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണപാനീയങ്ങളാലും പുറമേ മാത്രമല്ല ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ച് നമ്മൾ ധരിക്കേണ്ടത് സകലവിധ നന്മകളെയാണ്. മറിയാം ഒരു ബ്യൂട്ടി പാർലറും പോയതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇന്നും ഏറ്റവും മനോഹര സ്ത്രീയായി മറിയാം നിൽക്കുന്നതിന്റെ കാര്യം സൽപ്രവൃത്തികളെ കൊണ്ട് അത്രയും അലങ്കരിച്ചു. 1 Petrus 2:9 പറയുന്നത് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ട് അത്രയും അലങ്കരിച്ചത്. അതുകൊണ്ട് നമ്മുടെ പുറമേയുള്ള അപ്പിയറൻസോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള പുറമേയുള്ള ഈ അപ്പിയറൻസിനാണ് ഇപ്പോൾ പ്രശ്നം, നമ്മുടെ പ്രകടനത്തിനാണ് ഇപ്പോൾ പ്രശ്നം, ഏത് രീതിയിൽ നമ്മളിവിടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അങ്ങനെയല്ല, ആന്തരികമായി ആത്മീയമായി ചിന്തിക്കുമ്പോൾ വി ഹാവ് ടു ലീവ് എ സെപ്പറേറ്റഡ് ലൈഫ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. യോഹന്നാൻ അതിന് നമുക്ക് മുൻപിൽ മാതൃകയായിട്ട് നിൽക്കുകയാണ്. മൂന്നാമതായിട്ട് ഹി വാസ് സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ഹിസ് സ്റ്റാൻഡ്. നിങ്ങൾക്കറിയാം സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ലോയൽറ്റി ഇൻ ദ ഫേസ് ഓഫ് ട്രബിൾ ആൻഡ് ഡിഫിക്കൽറ്റി. എവിടെയാണ് ദൃഢചിത്തമായിരുന്നു യോഹന്നാന്റെ ജീവിതം എന്നുള്ളതാ. ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 3:7-9 വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. വരുവാൻ ഈ ജനത്തെ നോക്കിക്കൊണ്ട് സർപ്പസന്ധികളെ, ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് ഹു വാണ്ട് യു ടു ഫ്ലീ ഫ്രം ദ റാത്ത് ടു കം, ദെയർഫോർ ബെയർ ഫ്രൂട്ട്സ് വർത്തി ഓഫ് റിപ്പന്റൻസ് ആൻഡ് ഡു നോട്ട് ബിഗിൻ ടു സേ യുവർസെൽഫ് വി ഹാവ് എബ്രഹാം ആസ് അവർ ഫാദർ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് സർപ്പസന്തതികളെ നിങ്ങൾ പറയാനായിട്ട് തുനിയരുത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ദൃഢയുദ്ധമായിരുന്നു യോഹന്നാന്റെ മനസ്സ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. ഏലിയാവിന്റെ ആത്മാവോടുകൂടി യോഹന്നാൻ കടന്നു വരുന്നുണ്ട്. ഹെരോദാവിനെ നോക്കിക്കൊണ്ട് ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ ഹെരോദാവിനെ ആക്ഷേപിക്കിയാൽ എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 3:19 നമ്മൾ കാണുന്നുണ്ട്. ഹെരോദാവിനെ അവന്റെ തെറ്റുകൾ നിമിത്തം ആക്ഷേപിക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ സാധിച്ചു എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇന്ന് അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സ്പിരിച്വാലിറ്റി കാണുന്നുണ്ട്. പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ പല കാര്യത്തിലും നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു കൊട്ടേഷൻ പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഇഫ് ടുഡേസ് ചർച്ച് ഡസ് നോട്ട് റീക്യാപ്ചർ ദ സാക്രിഫിഷ്യൽ സ്പിരിറ്റ് ഓഫ് ദി ഏർലി ചർച്ച്, ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് ഓതന്റിസിറ്റി, ഫോർഫീറ്റ് ദ ലോയൽറ്റി ഓഫ് മില്യൻസ് ആൻഡ് ബി ഡിസ്മിസ്ഡ് ആസ് ആൻ ഇറലവന്റ് സോഷ്യൽ ക്ലബ് വിത്ത് നോ മീനിങ് ഫോർ ദ 21st century എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതായ ഒരു കൊട്ടേഷൻ. എനിക്ക് തോന്നുന്നു നമ്മളും വ്യക്തിപരമായി സഭയായി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഒരു സോഷ്യൽ ക്ലബായിട്ട് നമ്മുടെ സഭ അധപ്പതിച്ചു പോകുന്നുണ്ടോ? എന്റെ കുടുംബജീവിതം ഒരു സോഷ്യൽ ക്ലബായിട്ട് അധപ്പതിച്ചു പോകുന്നുണ്ടോ? അതിനപ്പുറമാണ് ദൈവം നമ്മളെ ഓർപ്പിച്ചിരിക്കുന്ന കാര്യം. പലതിനോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. 1 Thessalonians 2:4 നമ്മൾ വായിക്കുന്നു, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിനെ കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ അതിനൊരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. 4 കാണുന്നത് ഹി വാസ് സബ്മിസീവ് ടു ദ ഗോഡ്സ് വിൽ. 3 ചേർന്ന് വരുന്നതാണ് ഹി വാസ് സബ്മിസീവ് ടു ദ ഗോഡ്സ് വിൽ, ദൈവത്തിന് വിധേയപ്പെട്ടു. ആധാരവാക്യം യോഹന്നാന്റെ സുവിശേഷം 1:19-23 വാക്യങ്ങൾ. പേരും പ്രശംസയും ഒന്നും യോഹന്നാൻ ആവശ്യമായിരുന്നില്ല. നീ വരാനുള്ള ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാനായിരുന്നു എന്ന് പറയാമായിരുന്നു. നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാനായിരുന്നു എന്ന് പറയാമായിരുന്നു. നീ ഏതെങ്കിലും പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാനാണെന്ന് പറയാമായിരുന്നു. പക്ഷെ അതെല്ലാം പേരും പ്രതാപവും എല്ലാം യോഹന്നാൻ നിഷേധിക്കുകയാണ്. ദൈവത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കുന്ന യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം 3:30 ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ്. അവൻ വളരണം, ഞങ്ങൾ കുറയണം എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷനാകുന്ന യോഹന്നാൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളത് യോഹന്നാന്റെ ജീവിതം മൂലം നമ്മളെ കാണിക്കുകയാണ്. അവസാനമായി ഹി ഹാഡ് അക്കംപ്ലീഷ്ഡ് ഹിസ് മിഷൻ, യോഹന്നാൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:6-8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 1:29 ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 11:11 യോഹന്നാനെ പറ്റി സാക്ഷ്യം പറഞ്ഞത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് യേശു ക്രിസ്തു പറയുന്നത്. മറ്റൊരു സാക്ഷ്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. യോഹന്നാന്റെ സുവിശേഷം 5:35 അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്നുള്ളത്. യോഹന്നാൻ തന്റെ ദൗത്യം വളരെ അനുഗ്രഹീതമായി ആരുടെ മുമ്പിൽ കൂസാതെ, യാതൊരു വെള്ളം ചേർക്കലിനും പോകാതെ, ഒരു കോംപ്രമൈസിനും പോകാതെ തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് യോഹന്നാനെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാക്കി തീർത്തു. 5 യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി തീരുവാൻ നമ്മൾ ആധാരമായി ചിന്തിച്ചത്. ഹി വാസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. 2 നമ്മൾ കണ്ടത് ഹി ലീവ്ഡ് എ സെപ്പറേറ്റഡ് ലൈഫ്. 3 കണ്ടത് ഹി വാസ് സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ഹിസ് സ്റ്റാൻഡ്. 4 കണ്ടത് ഹി വാസ് സബ്മിസീവ് ടു ഗോഡ്സ് വിൽ. 5 കണ്ടത് ഹി ഹാഡ് അക്കംപ്ലിഷ്ഡ് ഹിസ് മിഷൻ. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ ജന്മത്തിലേക്ക് കടക്കുമ്പോ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളുടെ അകപൊരുൾ നമ്മൾ ഉരുക്കഴിഞ്ഞ് കാണുന്ന സമയം നമ്മളെ പരിപൂർണമായി സമർപ്പിക്കുവാൻ യോഹന്നാനെ പോലെ കർത്താവ് നിനക്ക് വേണ്ടി സമർപ്പിച്ച് എന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യാതൊന്നിനും വിധേയപ്പെടാതെ ഞങ്ങളുടെ ദൃഢചിത്തതയിൽ നിന്ന് ലോകത്തിന്റെ യാതൊരു മാലിന്യങ്ങളും ഞങ്ങളെ പുറകോട്ടടിക്കാതെ അനുഗ്രഹീതമായ ഞങ്ങളുടെ മിഷൻ ഫുൾഫിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.
യോഹന്നാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത നമുക്ക് അച്ഛന് പകർന്നതെന്നുള്ള സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന് മുന്നോടിയായി യോഹന്നാൻ കടന്നു വന്ന് തനിക്ക് മുമ്പാകെ ഇരുന്ന ജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞു ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവരെ ഒരുക്കിയതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഈ ധ്യാനം കേൾക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കിൽ കൂടി പരസ്പരം ഒരുങ്ങുവാൻ തക്കവണ്ണം ഉള്ള ഈ ഒരു ആഹ്വാനം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രവാചക ശബ്ദത്തോടുകൂടി തന്നെയാണ് പല കാര്യങ്ങളും അച്ഛന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ പോരായ്മകളെ പറ്റിയൊക്കെ വളരെ കുറ്റബോധം തോന്നിക്കുന്ന വിധത്തിൽ അല്ലെ കുട്ടികളെന്ന രീതിയിൽ പല കാര്യങ്ങളും അച്ഛനത് ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെ ആരാധന പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഒരു വിശുദ്ധ കുർബാനയിൽ മാത്രം ഒതുങ്ങി പിന്നീട് അതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിൽ കുറെ ആഭരണങ്ങൾ അണിഞ്ഞ് പിന്നെ തിരിച്ച് അലമാരയിൽ ഒരു മാറ്റിവെച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച അണിഞ്ഞിട്ട് പിന്നെയും മാറ്റി വെച്ച് അങ്ങനെ വല്ലപ്പോഴും ആഭരണങ്ങൾ അണിയുന്ന ഒരു വസ്തുവായിട്ട് മാത്രം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ കാണുന്ന ആ ഒരു ദുരവസ്ഥയുടെ ഒരു ഭീകരമായ മുഖമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ കാണിച്ചു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെയധികം എംഫസൈസ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രാർത്ഥനയോഗങ്ങൾ നടക്കാതെ പോകുന്നു എന്നുള്ളത് ഏറ്റവും ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞല്ലോ കുട്ടികളുടെ പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു ആത്മീയ തലത്തിൽ അവരെ നിർത്താൻ കിട്ടുന്ന ഞായറാഴ്ചകളെ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. പിന്നീട് അവർ പോകുന്നതൊക്കെ ഒരു ലോകത്തിന്റെ ഇമ്പങ്ങളില്ല. ഒരുപക്ഷെ വീണ്ടും വീണ്ടും അവരെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരുക്കുന്ന സഭയുടെ സംഘടനകളുടെ പ്രധാനപ്പെട്ട ഘടകം കൂടാ പ്രാർത്ഥനയങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയും കാരണം പള്ളികളിൽ ഒരുമിച്ച് വരുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും കാണാൻ പ്രത്യേകിച്ച് വലിയ പള്ളികളിലൊക്കെ പ്രയാസമായിരിക്കും. പക്ഷേ പ്രാർത്ഥനയോഗം വിവിധ പ്രാർത്ഥനയോഗങ്ങൾ നടക്കുമ്പോൾ ഒരച്ഛന് ആളുകളൊക്കെ ഒരുമിച്ചൊന്ന് കാണുവാനും ഒരുമിച്ചൊന്ന് കൂടുവാനും ഒന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ രോഗികളുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ പങ്കു ഇതിനൊക്കെ ഉള്ള വലിയൊരു അവസരങ്ങളാണ് പ്രാർത്ഥനയോഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ എത്രയോ പേരെ നിസ്സാര പ്രാർത്ഥനയോഗങ്ങൾ ഉള്ള പള്ളികളിൽ പോലും പല ആളുകളത് സംബന്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനകരമായ കാര്യമാണ്. പ്രാർത്ഥനയോഗം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വെക്കുന്ന വീട്ടുകാരും അച്ഛനും മാത്രമേ കാണുള്ളൂ, പല ആളുകളെ സംബന്ധിക്കുന്നില്ല. കാരണം മറ്റു പല പാർട്ടിക്കും ബർത്ത്ഡേ പാർട്ടിക്കും ഒക്കെ പോകുന്നു. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു നഷ്ടങ്ങളാണ്, നമ്മൾ അപകടകരമായ ഒരു തലമാണ്, നമ്മൾ നിർബന്ധമായിട്ട് തിരിച്ചറിയണം. പ്രാർത്ഥന സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പ്രാർത്ഥനയോഗം. അതുകൊണ്ട് പ്രാർത്ഥനയോഗം ഇടവകയിലൊക്കെ വളരെ ശക്തമാകണമെങ്കിലേ ആ ചെറിയ കൂട്ടായ്മയുടെ വലിയ സൗന്ദര്യം അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയം അതല്ല എന്നുള്ളത് അറിയാം. എങ്കിൽ തന്നെയും അച്ഛൻ പറഞ്ഞു വെച്ച ഒരു കാര്യങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് വളരെ മനോഹരമായ രീതിയില്ല, വളരെ 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 നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് തറക്കത്തക്ക വിധത്തിൽ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറയുകയുണ്ടായി. അതൊക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ, പ്രത്യേകിച്ച് വളരെ കാലിക പ്രസക്തികളുടെ ചിന്ത യോഹന്നാന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട അച്ഛനോട് വളരെ ആത്മാർത്ഥമായ രീതിയിൽ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് അച്ഛന്റെ സാന്നിധ്യത്തിലുണ്ടാവുന്ന എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഓർക്കാനുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുകയാണ്. ഒരു അന്നമ്മ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അന്നമ്മയെ ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഫൈസ്, രാജി, മർക്കോസ്, അനിയൻകുഞ്ഞ് ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. അതുപോലെ തന്നെ സുഖം പ്രാപിച്ചു വരുന്ന മാണിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. സെന്റ് തോമസ് പള്ളിയിലെ സുഖം പ്രാപിച്ചു വരുന്ന പ്രിയപ്പെട്ട ഡാനിയൽ ജോർജിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ രോഗികളായിട്ടോ അല്ല മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരാൾ, നമുക്കറിയാം നമ്മുടെ ചിക്കാഗോ സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട എബി ചാക്കോച്ചന്റെ മദർ, നമ്മൾ അമ്മയൊക്കെ പ്രാവശ്യം ഓർത്തതാണ്. എങ്കിലും കഠിനമായ രോഗം ബാധിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നായിരുന്നു ക്യാൻസർ ബാധിച്ച് ഈ ലോകത്ത് നിന്നും യാത്രയായി. ആ പ്രിയപ്പെട്ട മാതാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഒക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും ഈ വളരെ പ്രയാസം നിറഞ്ഞ സമയത്തുള്ള യാത്ര ചെയ്യുമ്പോഴും ദൈവത്തിന്റെ അദൃശ്യമായ ബലവും ശക്തിയും ആ കുടുംബത്തെയൊക്കെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി കൊടുക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ധ്യാനാത്മകമായിട്ട് ഗീതം ആലപിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പാഠപുസ്തകത്തില് സ്ഥിരം നമ്മൾ പാടാനുള്ള കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിയിടണമേ എന്നുള്ള ഗീതം ഈ ദിനങ്ങളിലൊക്കെയും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം ഒരുങ്ങാനായിട്ടുള്ള ഒരു ആഹ്വാനമായിട്ട് ഈ ഗീതം ദൈവസന്നിധി സമർപ്പിക്കാം.
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിളയാധികാരം ചെയ്തതിനാൽ മുമ്പേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുഭിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ, മൗനം ദീക്ഷിക്കാതെ സമാധാനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ ഋഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാഗ്ദത്തമകറ്റിയതിൽ നൽവരമില്ലാത്തവനായ ഞാൻ. കൃപയുള്ളോനെ ഋഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിന്നിതമെന്നെ കാണി ശമല മനസ്സിൽ പാർക്കണമേ.
ദൈവത്തിന് മുമ്പാകെ വീണ്ടും നമ്മുടെ തലകളെ വണക്കാം. ഈ ദിവസത്തിൽ ലഭിച്ച എല്ലാ കൃപകളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരുമിച്ച് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കേൾക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കാനും കുറവുകളെ ഓർക്കാനും കൂടുതൽ നന്മയിലും വിശുദ്ധിയിലേക്കും വളരുവാനുള്ള ചിന്ത നമ്മളിൽ ഉദ്ദീപിപ്പിക്കുവാനും ഒക്കെ തക്കവണ്ണം ഈ പ്രഭാതം ദൈവമേ ഞങ്ങൾക്കായി വേർതിരിച്ച അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങൾ ഏകമനസ്സോടെ നിന്റെ സന്നിധിയിലെ കർത്താവെ അടുത്തു വരുന്നു. ഞങ്ങളെ ഓരോ ദിനവും നടത്തുന്ന അവിടുത്തെ വലിയ കൃപകളെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മാത്രമല്ല ഞങ്ങളുടെ സന്തോഷങ്ങളിലും തിരുസാന്നിധ്യം കൂടെയിരുന്ന അടിയങ്ങളെ ഈ ലോക ജീവിതയാത്രയിൽ അവിടുത്തെ വഴികളിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഞങ്ങൾ കേട്ട തിരുവചനങ്ങളെ വീണ്ടും ധ്യാനിക്കുന്നു ദൈവമേ. അവിടുത്തെ മുന്നോടിയായി ഈ ലോകത്തിലേക്ക് ഒരു മിന്നൽ പോലെ കടന്നു വന്ന് അനേകരെ നിങ്ങളേക്ക് ആകർഷിച്ച യോഹന്നാൻ സ്നാപകന്റെ ജന്മദിനത്തിലേക്ക് അടിയങ്ങൾ എടുത്തു വരുന്നു ദൈവമേ. കാണിച്ചു തന്നിട്ടുള്ള നല്ല മാതൃകകളെ പിൻപറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് അവിടുത്തെ ജനത്തിന്റെ വലിയ ദിനത്തിലേക്ക് കടന്നു വരുന്ന ഈ നാളുകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും നല്ല പുൽക്കൂടുകളാക്കി രൂപാന്തരപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളിൽ പിറക്കുവാനും ഞങ്ങളിൽ വളരുവാനും അവിടുന്ന് ഇടയാക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാക സമർപ്പിക്കുന്നു. പ്രത്യേകാൽ പേര് പറയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ലോക ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും അവിടുന്ന് കരുണയുള്ള ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം അവിടുന്ന് ശ്രവിക്കണമേ. ഞങ്ങളുടെ രോഗികളുടെ മേൽ അവിടുന്ന് തൃക്കൈ നീട്ടണമേ. അവരുടെ പ്രയാസങ്ങളിലും അവരുടെ വേദനകളിലും അവരുടെ സൗഖ്യത്തിലും ദുരുസാന്നിധ്യം കൂടിയിരുന്ന ദൈവമേ അവർ സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ നിനക്കുള്ളവരായി ജീവിപ്പാൻ അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തണമേ. നല്ല മക്കളായി കർത്താവെ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആശിക്കുന്നതിന് പ്രകാരം ജീവിപ്പാനുള്ളതായ ധൈര്യവും പ്രത്യാശയും പ്രതീക്ഷയും അടിയങ്ങളിലൊക്കെ നൽകണമേ. വചനം സംസാരിച്ച ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മയും അനുഗ്രഹങ്ങളും നൽകണമേ.
കർത്താവെ, കൂടുതൽ ആളുകളെ നിങ്ങളിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയും ഒക്കെ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. പ്രത്യേകാൽ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ തിരുനാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നുവല്ലോ. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ എല്ലാ നന്മകളിലും അവിടെ നയിക്കുമാറാകണമേ. ചെറുതും വലുതുമായ ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും മാറ്റമില്ലാത്ത ദൈവമായ കർത്താവെ, നിന്നെ ദർശിപ്പാനും അവിടുത്തെ വചനങ്ങൾ കേൾപ്പാനും അതിൻ പ്രകാരം നടപ്പാനും ഞങ്ങളെയൊക്കെ സഹായിക്കുമാറാകണമേ. എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള ഭവനങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ആക്കി തീർക്കണമേ. അതിൽ നിന്ന് ചണ്ടകളെയും കലഹങ്ങളെയും രോഗങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി കർത്താവെ, നിന്നുള്ള പ്രത്യാശയിലും നിന്നുള്ള സ്നേഹവും നിന്നുള്ള സമാധാനവും ഞങ്ങളൊക്കെ അനുഭവിക്കുവാനും കർത്താവെ, നിന്റെ വഴികളിൽ കൂടെ നിനക്കുള്ളവരായി തീരുവാനും തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകമൊക്കെ നടക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഭീകരാക്രമണങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് ഇരയായിത്തീർന്ന അനേക ജനതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉറ്റവരും ഒടിയവരും നഷ്ടപ്പെട്ട് കർത്താവ് ഉള്ളതൊക്കെ നഷ്ടപ്പെട്ട് വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന ആ സമൂഹത്തിൽ അവിടുത്തെ തിരുവുള്ളം കൂടെ ഇരുന്ന് കർത്താവ് അവരെ പുനരുജ്ജീവിപ്പിക്കാൻ്റെ കോണം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. ആ സ്ഥലങ്ങളിലൊക്കെ നിന്റെ സ്നേഹവും സമാധാനവും അനുഭവിപ്പാൻ അവരെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളിൽ വേർപിരിഞ്ഞു പോയ എബിയച്ചന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറവുകളെയും ബലഹീനതകളെയും നീക്കി കർത്താവെ, അവിടുത്തെ വിശുദ്ധന്മാർക്കായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിന് ദാസിയെയും അവിടുന്ന് ഇടയാക്കുമാറാകണം. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഏറ്റവും അനുഗ്രഹരമായി യാത്രയയപ്പ് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണമേ. വേദനിക്കുന്ന ഭവനങ്ങളെ തിരുവുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന് ഈ ഇവിടുത്തെ ഇവിടെയുള്ളതായ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനങ്ങളെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. നയിക്കുന്ന ഇടയന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഏറ്റവും അനുഗ്രഹരമായി ഈ ഭദ്രാസനങ്ങളെ നയിക്കുവാനും ഇത് കർത്താവെ ഈ സ്ഥലത്ത് അവിടുത്തെ വലിയ സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികളിലും യാത്രകളിലും കൂടെ ഇരിക്കണമേ. ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നല്ലവണ്ണം ഈ ജനതയെ നയിപ്പാൻ തക്കവണ്ണമുള്ളതായ ദൈവികമായ ചൈതന്യവും ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഏറ്റവും അനുഗ്രഹരാമണ്ണം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും വേണ്ടുന്നതായ ശക്തിയും ബലവും കൃപയും അവിടുന്ന് ഉയർത്തി നൽകുകയും ചെയ്യുമാറാകണം. എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടുതലും മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമുള്ള നല്ല ഭവനങ്ങളായി ദൈവമേ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും അവിടുന്ന് ആക്കി തീർക്കുമാറാകണമേ. എല്ലാ നന്മയ്ക്കും ദൈവികമായ ചൈതന്യത്തിനും കാരണമാക്കി അവിടുന്ന് തീർക്കണമേ. ഒരിക്കൽ കൂടെ ഇന്ന് കേട്ട എല്ലാ വചനങ്ങളെയും ഓർക്കുന്നു. കർത്താവെ, തിരുവചനം ധ്യാനവും തിരുവചന കേൾവിയും ഒക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. സഭയെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ. ആർക്കുമോ പിതാവായത്തിന് സ്നേഹം ഏകജാതനാകുന്ന ബ്രാൻഡ് ഗുരുവും പരിശുദ്ധ സംബന്ധം ആവാസവും നാം ഏവരുടെ മേലും നമ്മൾ നിന്ന് കേട്ട വചനത്തിന്മേലും വചനം സംസാരിച്ചവരുടെ ദാസിന് മേലും നമ്മൾ ആർക്കു വേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ചുവോ ആ പ്രിയപ്പെട്ടവരുടെ മേൽ ലോകത്തിലും ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരുടെ മേലും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ ഭവനങ്ങളുടെ മേലും ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോടെ ആത്മാക്കോടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നുണ്ടായിക്കുമാറാകട്ടെ.
ആമേൻ. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനം പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അരമനയിലെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഫിലിപ്പോസ് അച്ഛനോട് സന്തോഷത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകാരങ്ങൾ സമർപ്പിക്കുകയും നന്ദിയോട് ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന മനോജ്, വേദോസം വായിച്ച പ്രിയപ്പെട്ട ജോളി, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും വീണ്ടും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദ്യമായ നോമ്പിലുദനങ്ങൾ ആശംസിക്കുന്നു. ഭക്തിയോടും പ്രാർത്ഥനയോടും നോമ്പ് നോക്കുവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാനും ഈ ദിനങ്ങളൊക്കെ പ്രയോജനീഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.